നമസ്കാരം ശ്രീ ബിജു നാരായണൻ, എസ് പി എസ് മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം, സന്തോഷം. സന്തോഷം, താങ്ക് യു.
ബിജു നാരായണൻ, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഇത് ആദ്യമായാണോ?
ഞാൻ ഇല്ല, ഓസ്ട്രേലിയയിൽ വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ട്. ആഫ്റ്റർ ലോങ് ഗ്യാപ്പ് പിന്നെ ഇപ്പോഴാണ് വരുന്നത്. ബ്രിസ്ബെയിനിലെ ഫസ്റ്റ് ടൈമാണ്. ജ്വാലോത്സവം എന്ന് പറഞ്ഞിട്ട്, ജ്വാല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓർഗനൈസേഷന്റെ ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അത് വളരെ നല്ല രീതിയിൽ സംഘടിപ്പിക്കുന്ന, ഓർഗനൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അവരുടെ ഒരു തേർഡ് ആനിവേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ ഷോന് വന്നിട്ടുള്ളത്.
ബിജുനാരായണന്റെ ഈ ശബ്ദം കേട്ടപ്പോ മലയാളികൾക്ക് ഒരുപാട് പരിചിതമായ ഒരു ശബ്ദമാണിത്, എന്നാൽ ഇപ്പോൾ ചുരുക്കം മാത്രം കേൾക്കുന്ന ശബ്ദമായി മാറി. അതുകൊണ്ട് ആദ്യം അത് തന്നെ ചോദിക്കട്ടെ, മലയാള സിനിമാ ഗാനങ്ങളിൽ ഈ ശബ്ദ സാന്നിധ്യം ഒട്ടും തന്നെ ഇല്ലാതായ പോലെ തോന്നുന്നു, എന്താ അതിന് കാരണം?
ഓക്കെ, അല്ല എന്താ വെച്ചാൽ, ഞാൻ അന്നും എന്നും ഞാൻ ഒരിക്കലും സിനിമയ്ക്ക് പുറകിൽ പോകുന്ന ഒരു ആളല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമ വന്നാൽ പാടും എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മൾ ഇടയ്ക്ക് പാടുന്നുണ്ട്. പക്ഷെ പ്രോബ്ലം എന്ന് വെച്ചാല് പണ്ടത്തെ പോലെ നമുക്ക് പലരും ഇപ്പൊ എന്താ പറയാ, കേൾക്കുന്ന ലിസണേഴ്സിലും കുറെയൊക്കെ സ്പ്ലിറ്റ് ആയി പോയിട്ടുണ്ട് ഓഡിയൻസ്. അല്ലെങ്കിൽ പണ്ടത്തെ അത്രയും ഒരു സീരിയസ്നെസ് നമ്മുടെ പാട്ടുകൾക്ക് ഇപ്പോഴത്തെ പാട്ടുകൾ കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയമാണ്. കാരണം പണ്ടൊക്കെ നമ്മളൊരു സിനിമയിൽ ഒരു പാട്ട്, ഈവൻ അത് സിനിമയിൽ ഇല്ലെങ്കിൽ പോലും ഒരു സിംഗർ എന്ന രീതിയിലും അല്ലെങ്കിൽ ആ പാട്ടുകളൊക്കെ ശ്രദ്ധിക്കപ്പെടുമായിരുന്നു. പക്ഷെ ഇപ്പൊ തന്നെ നമ്മളിപ്പോ കുറച്ച് കുറച്ച് നാളായിട്ടൊക്കെ ഓർഡിനറി, മയ മോഹിനി, പിന്നെ ഇപ്പൊ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ ഒരുപാട് അടുത്ത ഈ അടുത്തൊക്കെ ഇറങ്ങിയ സിനിമകളൊക്കെ പാടിയിട്ടുണ്ടെങ്കിൽ പോലും പലർക്കും അത് അറിയില്ല. കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ കാലഘട്ടത്തിന്റെ ഒരു ഒരു മാറ്റത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള പ്രശ്നമാണത്. ആക്ച്വലി മനഃപൂർവ്വം അല്ല. പിന്നെ പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ച് ഇപ്പൊ നമ്മള് ഞാൻ അന്നും ഇന്നും ഞാൻ പറഞ്ഞു സിനിമ വരുന്നത് പാടുക എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുള്ളത് ഇതേപോലെ സ്റ്റേജ് ഷോസും അതേപോലെ തന്നെ ആൽബംസ് ആണ്, കാസറ്റ് വർക്കുകളൊക്കെയാണ്. കാരണം കാസറ്റ് വർക്കും ഇതൊക്കെയാണ് സിംഗർ എന്ന രീതിയിൽ നമ്മൾ കുറെ കൂടിയൊക്കെ ജനങ്ങളായിട്ട് ബന്ധിപ്പിക്കുന്നതും എന്താ പറയാ എന്നും നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെ.
അതെ, ഇപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതലും ഡിവോഷണൽ സോങ്സും ഒരുപാട് പാടുന്ന ആളാണെന്ന് തോന്നുന്നു കാലങ്ങളായി കൂടുതലും. അത് സിനിമയിൽ കുറഞ്ഞതുകൊണ്ടാണെന്ന് പറയാൻ?
അല്ല, കാരണം ഡിവോഷണലാണ് ആദ്യമേ തുടങ്ങിയത്. സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ 90s നയൻറ്റീസിന്റെ 80s അവസാനം അല്ലെങ്കിൽ 90s തുടക്കമൊക്കെ ഡിവോഷണലാണ് ഒരുപാട് പാടിയിട്ടുള്ളത്. അതിപ്പോ നമ്മള് സിനിമ ഇപ്പൊ ചിലപ്പോ അന്നാണെങ്കിൽ പോലും സിനിമ വരണം പാടുന്ന സമയത്ത് നമ്മൾ ഡിവോഷണൽ ഞാൻ പാടുന്നെങ്കിലും പാടിയിട്ടുണ്ടാവും. അപ്പൊ കാരണം അതിന്റെ എണ്ണം കൂടുതലല്ല. ആക്ച്വലി ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഡിവോഷൻസ് പണ്ടത്തെ പോലെ ഇറങ്ങുന്നില്ല. ഓൾ ഓവർ കേരള ആണെങ്കിലും ഓൾ ഓവർ ഇന്ത്യ ആണെങ്കിലും തന്നെ പഴയപോലെ ഇറങ്ങുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ ഇറങ്ങുന്നതിൽ നമ്മുടെ ഒരു സാന്നിധ്യം പലരൊക്കെ ഉണ്ടാവാറുണ്ട്. അതും വലിയൊരു സന്തോഷം.
ഓക്കെ, അപ്പൊ പിന്നണി ഗാന രംഗത്ത് ഒരു 25 വർഷം
പറയാം. അതെ അതെ.
അപ്പൊ ഒരു സൂപ്പർ ഹിറ്റ് ഗാനത്തിലൂടെയാണ് മലയാള സിനിമാ ഗാനരംഗത്തേക്ക് കടന്നു വന്നത്, വെങ്കലം എന്ന ചിത്രത്തിലെ 10 വെളുപ്പിന് എന്ന ആ സൂപ്പർ ഹിറ്റ് ഗാനം. അത് മലയാളികളുടെ മനസ്സിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും എവർഗ്രീൻ ആയിട്ട് നിൽക്കുന്ന ഒരു ഗാനമാണ്.
ആ പാട്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് കാലഘട്ടത്തിന്റെ, ഞാൻ അത് നേരത്തെ പറഞ്ഞ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത. എന്നെ സംബന്ധിച്ചുള്ള അന്ന് ആ പാട്ട് ഇറങ്ങിയ സമയത്ത് അത് ആക്ച്വലി മൂവിയില് ഫിലിമിനകത്ത് ചിത്രമാണ് പാടിയിട്ടുള്ളത്. ഞാൻ ആൽബത്തിൽ മാത്രമായിട്ടാണ് പാടിയിരിക്കുന്നത്. പക്ഷെ എന്നിട്ട് പോലും ഈ പറഞ്ഞ ഇന്ന് നമ്മൾ ഏത് സ്റ്റേജ് ഷോന് പോയാൽ പോലും ആളുകൾ ആദ്യം ചോദിക്കുന്ന ഒരു പാട്ട് വെങ്കലത്തിലെ പാട്ടാണ്. കാരണം അത്രത്തോളം ആളുകൾക്ക് ഇഷ്ടവും അന്ന് നമ്മൾ സിനിമയിൽ ഇല്ലായിട്ട് പോലും അത്ര ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളത്. പക്ഷെ എനിക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയെങ്കിൽ ഈ പാട്ടിന്റെ ഒരു മേന്മ ഉണ്ടെങ്കിൽ പോലും എനിക്കറിയില്ല ഇത്രത്തോളം ഒരു ജനശ്രദ്ധ ആകർഷിക്കപ്പെടുമായിരുന്നു എനിക്ക് സംശയമുണ്ട്.
എന്നാലും ഇത്രയും സൂപ്പർ ഹിറ്റ് ഒരു ഗാനത്തോടെയാണ് പിന്നണി രംഗത്തേക്ക് വന്നതെങ്കിൽ പോലും ഒരു അതിനുശേഷം ഒരു നല്ലൊരു ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് പിന്നെയും ഗാനരംഗത്തേക്ക് വരുന്നത്. അത് അതിന്റെ കാരണം എന്താണ്?
അത് നല്ല ചോദ്യം. കാരണം വെച്ചാൽ ഞാൻ ആക്ച്വലി ഈ സിനിമ പാട്ട് പാടി കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ സജീവമായിട്ട് ഒരുപാട് സിനിമകൾ ഇങ്ങനെ പാടാൻ തുടങ്ങിയത്. അതിന് ഒരു വർഷം കഴിഞ്ഞിട്ട്, കാരണം പലരും ആ സമയത്ത് കലാ കാസറ്റിൽ ബാക്കിയെല്ലാം പാടിയിരിക്കുന്നത് ദാസേട്ടനാണ്. അപ്പൊ പലരും വിചാരിച്ചു ഇതും ദാസേട്ടൻ പാടിയതാണെന്ന് അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ കുറെ പേരൊക്കെ ഇത് ആരാണ് എന്താണെന്നുള്ള അറിയാതെ പോവുകയും, പക്ഷെ പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ടേക്കാണ് ഇങ്ങനെ ഒരു സിംഗർ ആണെന്നുള്ള രീതിയിൽ ഈ പാട്ട് പാടിയത് എന്നാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടാണ് പിന്നീട് ഒരുപാട് സിനിമകൾ നമുക്ക് അങ്ങനെ വരാൻ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു അതിനുശേഷം പിന്നീട് ഒരു ഏകദേശം 1 ഇയർ കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞില്ല പിന്നെ നമ്മളുടെ ഒരു ബേസിക്കലി ഒരു നമുക്ക് മറ്റുള്ളവരുടെ ചാൻസ് ചോദിച്ചു പോകാനും അല്ലെങ്കിൽ സിനിമയ്ക്ക് പുറകെ പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോഴേക്കാണെങ്കിൽ ഒരു ഈ ഒറ്റപ്പാട്ടിന്റെ പേരിൽ തന്നെ അന്നത്ര ഹിറ്റ് ആയതുകൊണ്ട് ഒറ്റപ്പാട്ടിന്റെ പേരിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരുപാട് ഒരു അപ്രോച്ച് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ അന്നൊക്കെ ഒരു മടിയുള്ളതുകൊണ്ട് പിന്നെ ഒരു വർഷം കഴിഞ്ഞ് പലരും പിന്നെ തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മളെ പാടാനായിട്ട് വിളിക്കുന്നത്.
10 വെളുപ്പിന് എന്ന ഹിറ്റ് ഗാനത്തെ കുറിച്ച് തന്നെ ഇത്രയും നേരം സംസാരിച്ചപ്പോ അത് തന്നെ ഒരു രണ്ടുപേര് എസ് പി എസ് മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി ഒന്ന് മൂളാമോ?
തീർച്ചയായിട്ടും. 10 വെളുപ്പിന് മുറ്റത്ത് നിക്കണ കസ്തൂരി മുല്ലക്കെ കാതുകുത്ത് എന്റെ കസ്തൂരി മുല്ലക്കെ കാതുകുത്ത്. 10 വെളുപ്പിന് കാതുകുത്ത്.
ഓക്കെ, ഇപ്പം മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ദാസേട്ടന്റെ സ്വരവുമായി ഒരു സാമ്യം ഉണ്ടെന്ന് തുടക്കം മുതൽ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനും അത് ഓർക്കുന്നുണ്ട്. ആ സിനിമ റിലീസായ സമയത്ത് ഇത് ദാസേട്ടനാണോ പാടിയേ, ഇതാരാണ് പാടിയെന്നുള്ളൊരു കൺഫ്യൂഷൻ അപ്പോഴേ ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു പലപ്പോഴും വാർത്തകളിലൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പോലും ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ ദാസേട്ടനെ?
ആ ഒരിക്കലും ഇല്ല. കാരണം വെച്ചാല് അങ്ങനെ ഒരു വാർത്ത ഞാൻ പറഞ്ഞല്ലേ, നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. കാരണം ഇത് ദാസേട്ടന്റെ വോയിസ് ആണെന്ന് വിചാരിച്ചു എന്നുള്ളതാണ്. ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ എനിക്ക് അങ്ങനെ ആരും പറഞ്ഞായിട്ട് എനിക്കറിയില്ല. പക്ഷെ ദാസേട്ടന്റെ വോയിസ് ആണെന്ന് ഞങ്ങൾ വിചാരിച്ചു. പാട്ട് ഹിറ്റ് ആയി തീർന്നെങ്കിലും ഇത് ദാസേട്ടൻ തന്നെ മഴയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു പുതിയ സിംഗറാണെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ദാസേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുമെന്ന് ഞാൻ ബോധപൂർവ്വം ഉണ്ടായില്ല. കാരണം അദ്ദേഹത്തെ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ആർക്കും സാധിക്കില്ല. കാരണം ദാസേട്ടന്റെ വോയിസ് എന്ന് പറയുകയാണെങ്കിൽ ദാസേട്ടന് മാത്രം അവകാശപ്പെട്ടതും ഇവൻ നമ്മൾ മലയാളികൾക്ക് പോലും അത് വേറെ ആൾക്ക് അത് കൊടുക്കാനൊന്നും പറ്റില്ല. പിന്നെ അതേപോലെ ഞാൻ നേരത്തെ എനിക്ക് പറയാൻ തോന്നിയെന്ന് വെച്ചാൽ, പൊതുവെ കുറച്ചൊരു ബേസ് വോയിസ് ഉള്ള ഒരു ടോൺ ഉണ്ടെങ്കിൽ ഒഫ്കോഴ്സ് അത് ദാസേട്ടനായിട്ട് കമ്പയർ ചെയ്യും. അത് നോർമലി അത് എനിക്ക് മാത്രമല്ല, ഒരുപാട് മറ്റേ എനിക്ക് മുമ്പ് വന്നിട്ടുള്ള ഒരുപാട് സിംഗേഴ്സ് അല്ലെങ്കിൽ എനിക്ക് ശേഷം വന്നിട്ട് വന്നിട്ട് സിംഗേഴ്സിനൊക്കെ ഈ ഒരു സംഭവം ഉണ്ട്. പക്ഷെ അതിൽ കാര്യം എന്ന് വെച്ചാൽ മലയാളികളെ സംബന്ധിച്ചോളം മലയാളികളുടെ പ്ലേബാക്ക് സിംഗേഴ്സിന് ഒരു ബേസ് വോയിസ് വേണം എന്ന് ആഗ്രഹിച്ചിരുന്ന സമയമായിരുന്നു അന്നും. എനിക്ക് ഇന്ന് അതൊക്കെ തന്നെയാണ്. മേ ബി ഇന്നിപ്പോ ഒരുപാട് സിംഗേഴ്സ് വന്നിട്ടുണ്ട്, ഇപ്പൊ ഇന്നിപ്പോ അതിനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അന്നത്തെ ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വോയിസ് ആയിട്ട് വരുമ്പോഴത്തേക്കും നാച്ചുറലി ഒരു 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 കമ്പാരിസൺ വരാം, അത്രമാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ബോധപൂർവമായിട്ട് അങ്ങ് അദ്ദേഹത്തിനെ അനുകരിച്ചില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല ഗുണങ്ങൾ, ദാസേട്ടന്റെ ഒരുപാട് നല്ല ഗുണങ്ങൾ ഞാനെന്നല്ല ഏത് സിംഗേഴ്സ് ആണെങ്കിലും അത് കുറച്ച് ശ്രദ്ധിക്കുന്നത് പലപ്പോഴും നല്ലതാണ്. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ മറ്റു ഇപ്പോ എന്താ പറയാ അക്ഷര സ്ഫുടതയുടെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹത്തിന്റെ സിംഗിങ്ങിലെ പെർഫെക്ഷന്റെ കാര്യത്തിലാണെങ്കിലും അതേപോലെ അദ്ദേഹം നിഷ്കർഷിക്കുന്ന ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഐ മീൻ അദ്ദേഹത്തിന്റെ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുള്ള സഹിച്ച് ഈ ലെവലിൽ വന്നൊരു ഗായകനാണ് ദാസരെ ഞാൻ പറയാതെന്ന് അറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെല്ലാം ഇമിറ്റേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് ചെയ്യുക എന്നുള്ളതല്ലാതെ ഒരിക്കലും അദ്ദേഹത്തിന്റെ വോയിസ് നമുക്ക് ആർക്കും ഇമിറ്റേറ്റ് ചെയ്യാൻ സാധിക്കില്ല.
ഓക്കെ ഓക്കെ, ഞാനത് ചോദിക്കാൻ മറ്റൊരു കാരണമുള്ളത് ഞാൻ താങ്കളുടെ പല അഭിമുഖത്തിലും കണ്ടിട്ടുണ്ട്. ഈ പാവം ഐ എ ഐവാച്ചൻ എന്ന ചിത്രത്തിൽ ഇന്നസെന്റിന് വേണ്ടി ആണ് പാട്ട് പാടിയിരിക്കുന്നത്. അപ്പൊ ഇന്നസെന്റിന്റെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുക, ഇന്നസെന്റ് പോലും ആ പാട്ട് കേട്ട ശേഷം ഇത് ആരാ പാടിയിരിക്കുന്നത്, എന്റെ ശബ്ദത്തിനോട് സാമ്യമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുള്ളതായിട്ടൊക്കെ ഞാൻ അഭിമുഖത്തിൽ കേൾക്കുന്നുണ്ടായി. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് വീണ്ടും എടുത്ത് ചോദിക്കാനുണ്ടായ ഒരു കാരണവും കൂടി.
ആ പിന്നെ അതെന്താ വെച്ചാൽ എന്നോട് ഡയറക്ടർ പറഞ്ഞിരുന്നു, എന്റെ ഡയറക്ടർ ശ്രീ റോയ് പി തോമസിനോട് പറഞ്ഞു, ബിജുവിന്റെ വോയിസ് നമ്മുടെ ഇന്നസെന്റ് ചേട്ടന്റെ വോയിസ് ആയിട്ടാണ് നമ്മള് സിനിമയിൽ വരുന്നത്, അപ്പൊ പറ്റുമെങ്കിൽ അതിൽ ആ പാട്ടൊരു കോമഡി ഷോ പാട്ടാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു പാത്തോസ് അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഒരു സിറ്റുവേഷൻ സീനൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു മെറ്റേഷൻ ആവശ്യമില്ല. അപ്പൊ പറ്റുമെങ്കിൽ ഇന്നസെന്റിന്റെ ഒരു വോയിസും കൂടി മനസ്സിൽ കണ്ട് പാടാണെങ്കിൽ നന്നായെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരിക്കലും അങ്ങനെ ഭയങ്കരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്തിട്ടൊന്നുമില്ല, കാരണം നമ്മുടെ മെമിക്രിക്കാരനൊന്നല്ലല്ലോ. ആ പക്ഷെ എന്നാലും ഞാന് കുറച്ചൊന്ന് ഒന്ന് അത് മനസ്സിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ പാടിയിരുന്നു. അപ്പൊ അതുകൊണ്ട് മേ ബി ഒരു ചെറിയൊരു ഇന്നസെന്റ് വോയിസിന്റെ ഒരു ചായ ചിലപ്പോൾ തോന്നാം. അങ്ങനെ ഇന്നസെന്റ് ആയിട്ട് ഷൂട്ടിംഗ് സമയത്ത് ചോദിച്ചാൽ ആരാ പാടിക്കണം, കാരണം ഈ വോയിസ് അങ്ങനെ കേട്ടിട്ടുമില്ലല്ലോ. അപ്പൊ ഇത് ആരാണ് പാടിക്കണേന്നുള്ളത് അന്ന് ചോദിക്കുകയുണ്ടായിരുന്നു ഡയറക്ടറിനോട്, പിന്നീട്
പറയുകയുണ്ടായി. കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കിയുനേ,
ഓക്കെ. എന്തായാലും ഇപ്പൊ ഗാനരംഗം വിട്ടിട്ട് നോക്കുകയാണെങ്കിൽ അല്പം ഗ്ലാമറസ് ആയ ഗായകൻ ആയതുകൊണ്ടാവാം അഭിനയ രംഗത്തും ഒരു ജോടുവെപ്പ് നടത്തിയിട്ടുണ്ട് താങ്കൾ, അല്ലെ?
ഞാൻ ആക്ച്വലി ഒരു സീരിയസ് ആയിട്ടുള്ള ആക്ടിങ്ങിന് ഒരുപാട് ക്ഷണം കിട്ടിയിട്ടുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. ബട്ട് ഞാൻ അങ്ങനെ ഒരു മെയിൻ റോളിനെടുത്ത് ചെയ്യാനുള്ള റിസ്ക് ഞാൻ എടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ചെറിയ വേഷങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് രണ്ട് വളരെ വലിയ പ്രോജക്ട്സിൽ ക്ഷണം ഉണ്ടായി, പക്ഷെ അത് പിന്നെ നമ്മള് അതിന്റെ ഒരു അത്ര ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊക്കെ മാറി.
അത് ശരി, ഞാൻ കേട്ടിട്ടുണ്ട് എന്താ മഴ എന്ന ചിത്രത്തിൽ ബിജു മേനോന് പകരമായി ബിജു നാരായണനെ ഇൻവൈറ്റ് ചെയ്യും, ഓഫർ തരുകയൊക്കെ ചെയ്യുണ്ടായി. പക്ഷെ
അതെ അതെ, ലെനിൻ രാജേന്ദ്രൻ അദ്ദേഹം അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതാ ഒരു സ്നേഹകഥ എന്ന സിനിമയിൽ വിക്രത്തിന്റെ റോള് അത് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ വേറെ ഇപ്പോഴും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാനിപ്പോ പാട്ട് തൽക്കാലം ഇതൊക്കെ തന്നെ മതി, പാട്ട് മതി എന്നുള്ളത് തന്നെയാണ് എന്റെ തീരുമാനം.
തീർച്ചയായിട്ടും. ഇനി ഇപ്പൊ കൂടുതലും ഗാനങ്ങളെ കുറിച്ച് തന്നെ സംസാരിക്കുകയാണെങ്കിൽ, തുടക്കത്തിൽ ഒരുപാട് അതായത് പ്രഗത്ഭരായ സംഗീത സംവിധായകരോടൊപ്പം അല്ലെങ്കിൽ സംഗീതജ്ഞരോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ച ആളാണ് താങ്കൾ, പി ഭാസ്കർ മാഷ് അല്ലെങ്കിൽ രവീന്ദ്ര മാഷ് തുടങ്ങി. അപ്പൊ അതുപോലെ തന്നെ ഇപ്പോൾ ഈ കാലയളവിലാണെങ്കിലും റഫീഖ് അഹമ്മദ്, സന്തോഷ് വർമ്മ അല്ലെങ്കിൽ ജാസി ഗിഫ്റ്റ് തുടങ്ങിയവരുടെ കൂടെയും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ആ പഴയ അതായത് 90 കാലയളവിലെ സംഗീതജ്ഞരും ഇപ്പോഴത്തെ ആളുകളും സംഗീതത്തെ കാണുന്നത്? എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ടോ?
അല്ല, അത് ഒന്നാമത്തെ രണ്ട് സംഭവമായിട്ട് പറയേണ്ടി വരും. അതായത് കാലഘട്ടങ്ങളിലെ വ്യത്യാസമുണ്ട്, പിന്നെ ഏജിന്റെ ഒരു വിഷയം കൂടി ഉണ്ട്. കാരണം പഴയ ആളുകൾ പ്രത്യേകിച്ച് അവരുടെയൊക്കെ അവസാന കാലഘട്ടങ്ങളിലാണ് സീനിയേഴ്സ് ആയിട്ടുള്ള അവരുടെ ഞാൻ പാടുന്നത്. അർജുന മാസ്റ്റർ ആണെങ്കിലും, രാഘവ മാസ്റ്റർ, എം എസ് വിശ്വാസ് സാറ്, പിന്നെ ഈവൻ ദേവരായ മാസ്റ്റർ, ഇവരുടെയൊക്കെ അവരൊക്കെ ഏജ് നന്നായിട്ട് വന്ന സമയത്താണ് ഞാൻ അവരുടെ പാട്ടുകൾ പാടുന്നത്. പിന്നെ മാത്രമല്ല, അവര് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അവരൊരുപാട് മ്യൂസിക് ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിലെ മ്യൂസിക്കും ഇപ്പോഴത്തെ മ്യൂസിക്കും അല്ലെങ്കിൽ ഇടത്തരം മ്യൂസിക്, അതായത് ഇപ്പൊ 90s ഇപ്പൊ എന്താ പറയാ, അല്ലെങ്കിൽ ഒരു 2000 വരെയുള്ള കാലഘട്ടത്തിലെ മ്യൂസിക് ഒക്കെ എന്റെ ഡിഫറെന്റ് ആണ്. ഞാൻ വന്ന ശേഷം മൂന്ന് ടൈപ്പ് ഓഫ് മ്യൂസിക്, ജോണർ ഓഫ് മ്യൂസിക്കിലൂടെ ഞാൻ കടന്നു വന്നിട്ടുള്ളത്. അപ്പൊ അതിലെനിക്ക് തോന്നുന്നു ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ്. ഇപ്പൊ വളരെ സൂപ്പർ സീനിയേഴ്സ് ആയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ അവരുടെയും, അതിനുശേഷം വന്ന ജോൺ സെറ്റ്, രവീന്ദ്ര മാസ്റ്റർ, അവസ്ഥ എന്നുള്ളവരുടെയും ലേറ്റസ്റ്റ്, ഇപ്പൊ നമ്മള് ഗോപി അല്ലെങ്കിൽ ബിജുപാൽ, രതീഷ് വേദ എന്നിവരുടെയൊക്കെ വേറെ വേറെ ഡിഫറെന്റ് സ്റ്റൈലാണ്. അപ്പൊ ദൈവം സഹായിച്ച് ഇവരെല്ലാവരും പാടാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ്. പിന്നെ നമ്മള് ഒരു ശ്രോതാവ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സിംഗർ എന്ന രീതിയിൽ നമുക്ക് ഇതെല്ലാം നമുക്ക് വേണം, അല്ലെങ്കിൽ ഇതെല്ലാം കേൾക്കണം അല്ലെ. ഇതെല്ലാം കേൾക്കുമ്പോഴാണ് നമുക്കൊരു ഒരു കംപ്ലീറ്റ് മ്യൂസിക്, ഇപ്പൊ കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ പറഞ്ഞ കംപ്ലീറ്റ് മ്യൂസിക് കിട്ടുന്നത് എല്ലാം കൂടി കേൾക്കുമ്പോഴാണ്. അപ്പൊ ആ രീതിയിൽ എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഒരേപോലെ എൻജോയ് ചെയ്യുന്ന ഒരു സിംഗറാണ് അല്ലെങ്കിൽ ഒരു ലിസണറാണ് ഞാൻ.
അതുപോലെ ഇപ്പം ഒരുപാട് സംഗീതജ്ഞരോടൊപ്പം പ്രവർത്തിച്ച ആളാണല്ലോ ബിജു, ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ. അപ്പൊ അത് റെക്കോർഡിംഗ് സമയത്ത് എന്തെങ്കിലും ഇങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുന്ന അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇവരോടൊക്കെ ഒപ്പം പ്രവർത്തിച്ചപ്പോൾ?
തീർച്ചയായിട്ടും ഞാൻ മറക്കാനാവാത്ത അനുഭവം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ അന്തരിച്ച മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാം സാറിന്റെ ഒരു ഗാനം പാടാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നത്. അപ്പൊ അത് പാട്ട് കേട്ടിട്ട് അദ്ദേഹം എന്നെ കാണുന്നത്, എന്നെ മാത്രമല്ല അത് മ്യൂസിക് ചെയ്ത അർജുന മാസ്റ്ററേയും ഞങ്ങൾ രണ്ടുപേരെയും കാണണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ അദ്ദേഹം രാജ്ഭവനിൽ വിളിച്ചു വരുത്തി അദ്ദേഹമായിട്ട് ഒരു 10-15 minutes ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. അപ്പൊ അദ്ദേഹത്തെ പോലെ അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ വാല്യൂ എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പൊ അദ്ദേഹത്തെ പോലെ ഒരാൾ നമ്മളെ വിളിച്ചു വരുത്തി കാണുകയും സംസാരിക്കുകയും അതിൽ അദ്ദേഹത്തിന്റെ പാട്ട് പാടാൻ പറ്റി എന്നുള്ളതൊക്കെ ഒരു വലിയൊരു കാര്യമായിട്ട് തന്നെ ഞാൻ എന്റെ ഈ ഒരു മ്യൂസിക് ലൈഫിൽ കാണുകയാണ്.
നോക്കുകയാണെങ്കിലും ബിജു ധാരാളം മെലോഡിയസ് ആയിട്ടുള്ള ഗാനങ്ങളാണ് കൂടുതലും പാടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യം 10 വെളുപ്പിന് തുടങ്ങി, പിന്നെ ഇപ്പം സൂര്യനായി തഴുകി, അതുപോലെ വടക്കുനാഥനിലെ കളഭം തരാം, അങ്ങനെ ഒരുപാട് ഹിറ്റ് മെലോഡിയസ് ഗാനങ്ങളാണ് പാടിയത്. എന്നാൽ ഒന്ന് രണ്ട് ഡപ്പാങ്കുത്ത് രീതിയിലുള്ള ഗാനങ്ങളും പാടിയിട്ടുണ്ട്, ഇപ്പൊ രസികൻ അല്ലെങ്കിൽ സമ്മർ ഇൻ ബദ്രയൻ തുടങ്ങിയ സിനിമയിലെ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കൂടുതലും മെലോഡിയസിലേക്ക് പോകാൻ കാരണം? അതിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണോ അതോ അത്തരം ഗാനങ്ങളാണോ കൂടുതൽ ലഭിക്കുന്നത്?
ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു ജോണർ ഓഫ് മ്യൂസിക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക മാത്രം പാടുള്ളൂ എന്നുള്ളൊരു ഇത് ഞാൻ നിർബന്ധം പിടിച്ചിട്ടില്ല. ഭാഗ്യവശാൽ എനിക്ക് അങ്ങനെ ഒരു പേര് വന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയെടുത്തോളം. കാരണം ചില വെങ്കലം മുതൽ സൂര്യനായി കഴുകി, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ അടുത്ത് മരിച്ച ഓൻ വി സാറിന്റെ ഒരു സോങ് പാടിയിരുന്നു ഭരത് ഗോപിയേട്ടന്റെ സിനിമയിൽ, പറയാത്ത മൊഴികൾ തന്നാഴത്തിൽ മുങ്ങിപ്പോയി എന്നുള്ള സോങ്. പറയാത്ത മൊഴികൾ തന്നാഴത്തിൽ മുങ്ങിപ്പോയി, പറയുവാനാശിച്ചതെല്ലാം നിന്നോട് പറയുവാനാശിച്ചതെല്ലാം എന്നുള്ള വളരെ മനോഹരമായിട്ടുള്ള മിസ്സാറിന്റെ പാട്ടെന്ന് പറയുന്നത് അതും ഒരു മെലഡിയിൽ പെട്ടതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതേപോലെ തന്നെ ഫാസ്റ്റ് നമ്പേഴ്സ് ഒരുപാട് പാടിയിട്ടുണ്ട്. ഇപ്പോ സമൃദ്ധത്തിലെ ഹേമല മാറിവില്ലിൻ ഗോപുരങ്ങൾ വെണ്ണിലാവാൽ മച്ചകങ്ങൾ, അതുപോലെ രസികനില് മമ്മൂട്ടി മോഹൻലാൽ ഫാൻസിന് വേണ്ടിയിട്ടുള്ള പാടിയിട്ടുള്ള ഒരു പാട്ടുണ്ട് നീ പാടാത്തെമ്മാടി എന്നുള്ളൊരു സോങ്. പിന്നെ ഇവന് ഇപ്പൊ ഈ അടുത്തിറങ്ങിയ ഓർഡിനറി സിനിമയില് തെച്ചിപ്പൂ എന്നുള്ളൊരു സോങ്, അതും ഫാസ്റ്റ് നമ്പറാണ്. അങ്ങനെ ഒരുപാട് ഫാസ്റ്റ് നമ്പേഴ്സ് പാടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാന് മിസ് ചെയ്തിട്ടുള്ള ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഒരു ഫുൾ പക്ക ഒരു ക്ലാസിക്കൽ സോങ് അങ്ങനത്തെ ഒരു പാട്ട് എനിക്ക് ഇതുവരെ പാടിയിട്ടില്ല, പാടാൻ പറ്റിയിട്ടില്ല. അതെനിക്കൊരു എപ്പോഴും അങ്ങനെ ഒരു പാട്ട് പാടിയാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സോങ് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ്.
അപ്പൊ ഇപ്പൊ ഈ ഡപ്പാംകുത്ത് ഇപ്പൊ രണ്ടുപേര് പാടിയെങ്കിലും സിനിമയിൽ പാടിയിട്ടുള്ള ഏതെങ്കിലും ഒരു പാട്ട് നാലുപേരി ഒന്ന് മൂളാം.
ഡപ്പാംകുത്തല്ല, ഞാൻ നമ്മുടെ ഈ അടുത്ത് ഡേവിഡ് ആൻഡ് ഗോലിയാത്ത് എന്ന് പറഞ്ഞ അനൂപ് മേനോൻ ജയസൂര്യയുടെ സിനിമയ്ക്ക് വേണ്ടി ഒരു പഴയൊരു നാടൻ പാട്ട് റീമിക്സ് പോലെ രതീഷ് വേഗയുടെ മ്യൂസിക്കിൽ റീമിക്സ് ആയിട്ട് ചെയ്തിരുന്നു, അത് പാടാം. അതിരു കാക്കും മലയൊന്ന് തുടുത്തേ തുടുത്തേ തക തക താ, അതിരു കാക്കും മലയൊന്ന് തുടുത്തേ തുടുത്തേ തക തക താ, അങ്ങോ കിഴക്കത്തെ ചെന്താമരക്കുളിരിന്റെ ഈറ്റില്ല തറയില് തേറ്റുനോവിൻ പേരാറ്റുറവാ, ഉരുകിയൊലിച്ചേ തക തക താ, ഉരുകിയൊലിച്ചേ തക തക താ, ഉരുകിയൊലിച്ചേ തക തക താ.
ഓക്കെ, എന്തായാലും വളരെ ഒരു ഒരു നല്ല ഇടവേളയ്ക്ക് ശേഷമായിരിക്കാം പ്രത്യേകിച്ച് ഓസ്ട്രേലിയൻ മലയാളികൾ ബിജു നാരായണന്റെ ശബ്ദം കേൾക്കുന്നത്. ഇവർക്കായി ബിജുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം കൂടി ഒന്ന് പാടാമോ?
ഓക്കെ, കളഭം തരാം പാടാം. രവീന്ദ്ര മാസ്റ്ററുടെ, രവീന്ദ്ര മാസ്റ്ററുടെ അദ്ദേഹം നമ്മൾ വിട്ടു പിരിഞ്ഞു പോയ ഒരു മാസം കൂടിയാണ് അദ്ദേഹം, മാർച്ച് മാസത്തിലാണ്, മാർച്ച് 3-ാം തീയതിയാണ് അദ്ദേഹം നമ്മൾ വിട്ടുപോകുന്നത്. അപ്പൊ അദ്ദേഹം ആ സമയം തന്നെയാണ്, മാർച്ച് മാസം തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ പാട്ട് പാടുകയാണ്. കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം, കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം, മഴപ്പക്ഷി പാടും പാട്ടിൻ മയിൽപ്പീലി നിന്നെ ചാർത്താം, ഉറങ്ങാതെ നിന്നോടെന്നും ചേർന്നിരിക്കാം, കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം.
ഇത്രയും സമയം എസ് ബി എസ് മലയാളത്തിന്റെ ശ്രോതാക്കളോടൊപ്പം ചിലവഴിച്ചതിന് വളരെയധികം നന്ദി ബിജു നാരായണൻ.
ഓക്കെ, താങ്ക് യു, താങ്ക് യു വെരി മച്ച്.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.